ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
വീട്ടിലേക്ക് എന്ന് പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ. കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ്, കലണ്ടറിൽ ചോട്ട് കത്തിച്ച് കിടക്കും അവധികൾ. വീട്ടിലേക്കുള്ള വഴി എന്ന കവിതയിൽ ഡി വിനയചന്ദ്രൻ എഴുതിയ വരികൾ. ഓരോ പ്രവാസിയുടെയും ജീവിതത്തിൽ ഈ ചോദ്യം എത്ര തവണ കേട്ടിരിക്കുന്നു, വീട്ടിലേക്ക് എന്ന് പോകുന്നു എന്ന ചോദ്യം. അതൊരു പ്രതീക്ഷ നൽകുന്ന ചോദ്യമാണ്. പക്ഷേ കൈപ്പമംഗലം സ്വദേശി ജാഫറിനോട് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചാൽ ജാഫർ ഇപ്പോൾ മുഖം തിരിക്കും, കണ്ണുകളിൽ ജലം നിറയും, ഉള്ളിലുള്ള സങ്കടപ്പുഴ കബളിലൂടൊഴുകി പുതിയ കൈവഴികൾ തേടും. ജാഫർ പ്രായം 50 കഴിഞ്ഞു, ദീർഘകാലം പ്രവാസിയായിരുന്നു. ഒടുവിൽ അനിവാര്യമായ മടക്കത്തിന് സ്വയം തീരുമാനിച്ച് പെട്ടികെട്ടി. ഇനിയൊരിക്കലും പ്രവാസിയായി കഴിയേണ്ടി വരില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം നാട്ടിലെത്തി. സ്വരുക്കൂട്ടി വച്ചതൊക്കെ ചേർത്ത് പശുഫാം തുടങ്ങാൻ തീരുമാനിച്ചു. അവിടെ തുടങ്ങുന്നു ജാഫറിന്റെ ദുർഗതി.
നാട്ടിൽ ചെന്ന് ഒരു ഫാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പശുവിന്റെ. അത് 10-40 പശുക്കൾ വെച്ച് തുടങ്ങിയതാണ്. ലീസിന്റെ സ്ഥലം എടുത്തിട്ടാണ് ഇത് തുടങ്ങിയത്. തുടങ്ങി കഴിഞ്ഞപ്പോ ആ സ്ഥലത്തിന്റെ ഓണർ നമുക്ക് ലൈസൻസ് ഒക്കെ ശരിയാക്കി തരാന്ന് പറഞ്ഞാണ് തുടങ്ങിയിരുന്നത്. തുടങ്ങി വന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ ഈ സ്ഥലത്തിന്റെ ഓണർ പറഞ്ഞു ശരിയാവില്ല, അത് വേറെ 1-2 പേര് ഇടപെട്ടേക്കാണ്, അത് നിങ്ങൾക്ക് സ്ഥലം തന്നാൽ ശരിയാവില്ല, ആകെ പ്രശ്നമാണ്. അപ്പൊ അത് കോൺഗ്രസുകാരാണ് അത് ചെയ്തത്. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് അവിടെ നിന്ന് എനിക്ക് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറേണ്ട ഒരു അവസ്ഥ വന്നു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു. അങ്ങനെ വന്നപ്പോ ഈ നേതാക്കന്മാർ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കി. അവിടെ ഞങ്ങളുടെ എന്റെ ഫാമിലി വന്ന് അവര് ഇതൊക്കെ ഒട്ടിച്ച് ഞങ്ങളുടെ ഇവിടെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ സ്ഥലത്തിന്റെ ഓണറെ ആകെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോ ഈ സ്ഥലത്തിന് ഓണർക്ക് എന്നെ വേറെ ഒന്നും നിർത്തിയില്ല. എന്നോട് ഒഴിയാനാ പറഞ്ഞുള്ളൂ. എനിക്ക് ഈ പൈസ ഒന്നും ആള് തന്നില്ല. 10 പൈസ തരാതെ എന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. നമ്മള് അതിന്റെ മുകളിലുള്ള മിനിസ്റ്ററെയും MLA-നെ ഒക്കെ പോയി കണ്ടു. അവരിൽ നിന്നും എനിക്ക് ഒരു യാതൊരു വിധ സഹകരണം ഉണ്ടായിട്ടില്ല. അവരവിടെ പോയി എന്റെ ഏരിയ അല്ല, അത് MLA-യുടെ ഏരിയ ആണ്, അവിടെ പോയി സംസാരിക്കുന്നു പറഞ്ഞു. അവിടെ പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോ MLA പറഞ്ഞു അതൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, സംസാരിച്ചു നോക്കാം എന്നല്ലാതെ വേറെ ഒരു മറുപടി എനിക്ക് കിട്ടിയില്ല.
ഇവിടെ ജാഫറിന് സംഭവിച്ചത് സ്ഥലം ഉടമയുടെ വാക്ക് വിശ്വസിച്ച് ലീസിനുള്ള കരാർ എഴുതിയ ഉടൻ ഷെഡിന്റെ അടക്കം നിർമ്മാണം തുടങ്ങിയതാണ്. നിർമ്മാണം പൂർത്തിയായി ലൈസൻസ് എടുത്തു കൊടുക്കുന്നതുവരെയുള്ള സകല കാര്യങ്ങൾക്കും കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ച സ്ഥലമുടമ പിന്നീട് രാഷ്ട്രീയ ഇടപെടൽ രൂക്ഷമായതോടെ പിന്മാറുകയായിരുന്നു. കയ്യിലുള്ളതെല്ലാം അന്യന്റെ മണ്ണിൽ കൊണ്ടിട്ട ജാഫർ മുട്ടാത്ത വാതിലുകളില്ല. പുനലൂരിൽ വർക്ക്ഷോപ്പ് തുടങ്ങാൻ സമ്മതിക്കാതെ കൊടികുത്തിയത് CPI ആണെങ്കിൽ, ആന്തൂരിൽ CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്നാണ് സാജന് അനുമതി കിട്ടാത്തതെങ്കിൽ, ഇവിടെ കയ്പമംഗലത്ത് കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു ഇടം കോരിട്ടത്.
ഇത് തുടങ്ങാതെ നമുക്ക് പറ്റൂല. ഇത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വലിയ തൊഴുത്ത്, പിന്നെ താമസിക്കാനുള്ള 2 റൂം, അടുക്കള, ബാത്റൂം, അങ്ങനെ പണിക്കാർക്ക് അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊക്കെ കൂടി താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആയിരുന്നു അവരുണ്ടാക്കിയത്. മന്ത്രിനെയും കണ്ടു, അവിടുത്തെ MLA-നെയും കണ്ടു. സാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, അപ്പൊ അവര് നമ്മളെ ഇറക്കാനുള്ള പരിപാടി, സാറിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ആകെ പ്രശ്നത്തിലാവും, തൂങ്ങി മരിക്കേണ്ട ഒരു അവസ്ഥ വരും, കാരണം അത്രയ്ക്ക് ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കാന്നൊക്കെ പോയി പറഞ്ഞപ്പോ മന്ത്രിയെ നേരിട്ട് പോയി കണ്ടു. അതിനുശേഷം എനിക്ക് അവിടുത്തെ MLA കൈപ്പമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തെ MLA-നെ പോയി കണ്ട് MLA പറഞ്ഞു ഞാൻ നോക്കട്ടെ സംസാരിക്കാം എന്ന്. ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചു ഇങ്ങനെ ഒരു മറുപടി ഒന്നുമില്ല.
ജാഫറിന്റെ വാക്കുകളിൽ സങ്കടം അണപൊട്ടി ഒഴുകുന്നുണ്ട്. നിവർത്തികേടിന്റെ പാരമ്യത്തിൽ ഭീഷണിയുടെയും വെല്ലുവിളിയുടെയും പശ്ചാത്തലത്തിൽ ആദ്യം ഫാം തുടങ്ങിയ ഇടം ഉപേക്ഷിച്ച് മറ്റൊരിടം കണ്ടെത്തി ജാഫർ. പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. പ്രളയം എല്ലാം കവർന്നെടുത്തു.
അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഫാം തുടങ്ങി. അവിടെയും ഇതുപോലെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല, നഷ്ടങ്ങൾ തന്നെ ഉള്ളൂ. അവസാനം ഇപ്പൊ ഈ പ്രളയം വന്നപ്പോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം എന്ന് വെച്ചാൽ എല്ലാം പോയി, ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു. ഏകദേശം ഒരു 10-40 ലക്ഷം രൂപ എനിക്ക് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. അവസാനം എനിക്ക് നിക്കകളിൽ ഇല്ലാതെ വന്നപ്പോ ഞാൻ എന്റെ വീട് പണയം വെച്ചിട്ടാണ് ഈ പൈസയൊക്കെ കൈകാര്യം ചെയ്യും. പക്ഷെ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ ഇപ്പൊ ജെറ്റി വരെയൊക്കെ എനിക്ക് 26 ലക്ഷം രൂപ എന്നെ ബാങ്കിൽ കടന്നു. മൊത്തത്തില് ബാധ്യത വന്നപ്പോ നിക്കകളിൽ ഇല്ലാതെ വന്നപ്പോ ഞാൻ ഇപ്പൊ തിരിച്ച് വേണ്ടാന്ന് ഉദ്ദേശിച്ചോ തിരിച്ച് വേണ്ടാന്ന് വരണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. വീണ്ടും ഇവിടെ തന്നെ വരേണ്ട വന്നു. എന്റെ അവസ്ഥ അതേപോലെയായി. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ ഇവിടെ വന്നതാ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്യാപ്റ്റീരിയയിൽ വർക്ക് ചെയ്യുന്നു. ജോലി കിട്ടി, വിസയൊന്നും അടിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്.
ഇപ്പോൾ ജാഫർ തിരികെ ദുബായിലെത്തിയിട്ടുണ്ട്. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട ജാഫർ 10-20 കൊല്ലത്തിന് മേലെ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ കടലിൽ കളഞ്ഞതുപോലെ നാട്ടിൽ കളഞ്ഞിട്ട് ആദ്യം മുതലേ തുടങ്ങുകയാണ് ജാഫർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ചെറിയ തോതിൽ നിക്ഷേപം നടത്തി നാട്ടിൽ ജീവിക്കാൻ പോകുന്ന പ്രവാസിക്ക് എന്ത് സുരക്ഷിതത്വമാണ് നാട് നൽകുന്നത്? അയാൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് ആരാണ് മറുപടി പറയുന്നത്?
ഇപ്പൊ പറയാനുള്ളത് വെച്ചപ്പോ നമ്മള് കളിയില്ല വന്നപ്പോ തിരിച്ചിങ്ങോട്ട് വന്നു. കാരണം കേരളത്തിൽ ഇപ്പൊ നമ്മുടെ നാട്ടില് നമുക്കൊരു സാഹചര്യമില്ല, ഒന്നും ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വെച്ച് ഇങ്ങനെ കയറി വന്ന അവസ്ഥയില്ല.
അധികാരികളോട് പറയാനുള്ളത് ഇതൊരു സങ്കട ഹർജിയാണ് സർ. ജാഫർ ഒരു പേര് മാത്രമേ ആകുന്നുള്ളൂ. വ്യക്തികൾ ഇനിയുമുണ്ട് അനേകം. പേരുകൾ മാറുന്നു എന്നേ ഉള്ളൂ, സ്ഥലം മാറുന്നു എന്നേ ഉള്ളൂ, രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നു എന്നേ ഉള്ളൂ. സംഭവങ്ങൾ സമാനമാണ്. ആത്മഹത്യ വരെ നീളുന്ന സംഭവങ്ങൾ ഒന്നു തന്നെയാണ്. അതിൽപ്പെട്ടവരാണ് സുഗതനും സാജനും. ആ പട്ടികയിലേക്ക് പേരുകൾ വരാത്തവർക്ക് നഷ്ടപ്പെട്ടത് ലക്ഷങ്ങളാണ്. പ്രവാസിയുടെ ജീവനും സ്വത്തിനും ആരാണ് സുരക്ഷിതത്വം നൽകുന്നത്?